Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയും പിന്നെ വാർത്തകളുമാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ.
വചനവീഥിത് ദൈവജീവനിൽ ശക്തിയിൽ നമ്മെ നയിക്കും വീഥിത് വചനവീഥി വചനവീഥി വചന.
ഇന്നു നാം സങ്കീർത്തനം 24 പഠനം ആരംഭിക്കുകയാണ്. ആദ്യം ഈ സങ്കീർത്തനത്തിലെ പദങ്ങൾ നമുക്ക് പരിചയപ്പെട്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങാം, തുടങ്ങാം. ഇതൊരു ആരാധനക്രമ ഗീതമാണെങ്കിലും സാഹിത്യ രൂപത്തിൽ ഒരു രാജകീയ സങ്കീർത്തനത്തിൻ്റെ സ്വഭാവമാണ് പ്രകടമാക്കുന്നത്. ദൈവമായ രാജാവിനെ സ്തുതിക്കുന്ന രാജകീയ സങ്കീർത്തനമെന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാം. ദാവീദ് രാജാവിൻ്റെ രചനയായിട്ടാണ് ഇന്നും ഇത് കണക്കാക്കപ്പെടുന്നത്. പണ്ഡിതന്മാർ അത് തെളിയിക്കുന്നുണ്ട്. ഇസ്രായേലിനെ ഭരിച്ച ദാവീദ് രാജാവ് ഈ ഗീതത്തിൽ മഹത്വത്തിൻ്റെ രാജാവായ ദൈവത്തെയും പിന്നെ അവിടുത്തെ ആഗമനത്തെയും കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ദാവീദ് രാജാവ് രചിച്ചതെന്ന് പറയുമ്പോൾ നാം ഓർക്കണം ഈ സങ്കീർത്തനത്തിന് ഏകദേശം 3000 വർഷങ്ങൾ പഴക്കമുണ്ടായിരിക്കണം. ഇസ്രായേലിൻ്റെ ചരിത്രത്തിലൂടെ കൈമാറപ്പെട്ടിട്ടുള്ള ആരാധനക്രമ ഗീതമാണിതെന്ന് ബൈബിൾ പണ്ഡിതന്മാർ സ്ഥാപിക്കുന്നു, തെളിയിക്കുന്നു. ഹെബ്രായ പാരമ്പര്യത്തിൽ ആഴ്ചയുടെ ആദ്യ ദിവസത്തെ യാമപ്രാർത്ഥനകളിൽ ദേവാലയത്തിൽ ഇത് ഉപയോഗിച്ചു പോന്നിരുന്നു എന്നാണ് ചരിത്രം സൂചിപ്പിക്കുന്നത്. അതുപോലെ ഇന്നും സ്വർഗാരോഹണ തിരുനാളിൻ്റെ പ്രാർത്ഥനയിൽ യാമപ്രാർത്ഥനകളിൽ ഈ ഗീതം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. കൂടാതെ ആഗമനകാലത്തെ ഗീതമായിട്ടും സങ്കീർത്തനം 24 ഇപ്പോഴും പ്രയോഗത്തിലുണ്ട് എന്നുകൂടെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പഠനം മുന്നോട്ട് പോകാം. വളരെ പ്രായോഗികമായിട്ടുള്ള ഈ സങ്കീർത്തനത്തിൻ്റെ ദേവാലയങ്ങളിലെ പ്രയോഗത്തിൽ അല്ലെങ്കിൽ ഉപയോഗത്തിൽ പ്രഭണിതമായിട്ട് പൊതുവെ ഉപയോഗിക്കുന്നത് 10 ഗീതത്തിലെ ഏറ്റവും അവസാനത്തെ പദമാണ് എന്നത് ശ്രദ്ധേയമാണ്. അത് ഇപ്രകാരമാണ്:
ആരാണിയാഗതനാകുന്ന മഹത്വത്തിൻ്റെ രാജാവ്, സൈന്യങ്ങളുടെ കർത്താവാണ്, അവിടുന്നാണ് മഹത്വത്തിൻ്റെ രാജാവ്, സൈന്യങ്ങളുടെ കർത്താവാണ്, അവിടുന്നാണ് മഹത്വത്തിൻ്റെ രാജാവ്.
ഈ സങ്കീർത്തനം ഗാനാവിഷ്കാരം ചെയ്തത് ഫാദർ വില്യം നെല്ലിക്കലും ഹാരി കൊറയയുമാണ്. ഇത് ആലപിച്ചിരിക്കുന്നത് ഗാഗുൽ ജോസഫും സംഘവുമാണ്.
ആഗതനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്, ആഗതനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്,
കർത്താവാഗതനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്, ആഗതനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്.
ഇവിടെ നമുക്ക് ശ്രദ്ധേയമാകുന്നൊരു കാര്യം, മഹത്വത്തോടെ ആഗതനാകുന്ന രാജാവിനെക്കുറിച്ച് സങ്കീർത്തകൻ സമൂഹത്തെ ഒരു ചോദ്യോത്തര രീതിയിലാണ് ഉദ്ബോധിപ്പിക്കുന്നത് അല്ലെങ്കിൽ പ്രബോധിപ്പിക്കുന്നത്. ഇനി നാം ഒന്ന് ചരിത്രത്തിലേക്ക് എത്തി നോക്കുകയാണെങ്കിൽ, ഇസ്രായേലിൻ്റെ ഉത്സവ നാളുകളിൽ വാഗ്ദത്ത പേടകം പ്രദക്ഷിണമായി വഹിച്ചുകൊണ്ട് പോകുമ്പോൾ ആലപിക്കുന്നതിന് ചിട്ടപ്പെടുത്തിയതായിരിക്കണം ഈ ഗീതമെന്നാണ് നിരൂപകന്മാരുടെ അഭിപ്രായം. കാരണം ജെറൂസലേമിൽ ഒരു ദേവാലയം പണിതീർക്കും മുൻപേ മോശയ്ക്ക് ലഭിച്ച 10 ദൈവീക കൽപ്പനകളുടെ കൽഫലകങ്ങൾ ആദരപൂർവം സൂക്ഷിക്കുന്നതിനായിരുന്നു പേടകം നിർമ്മിക്കപ്പെട്ടത്, അത് കൂടാരത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടത്. മോശയുടെ കാലത്ത് ഇസ്രായേൽ ജനം സീനായിൽ പാർത്തിരുന്നപ്പോൾ ബസാലയിൽ കൊത്തിയുണ്ടാക്കിയിട്ടുള്ളതാണ് ഈ വാഗ്ദത്ത പേടകത്തിൻ്റെ പ്രഥമ രൂപമെന്നാണ് പുറപ്പാട് ഗ്രന്ഥം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ജനമധ്യത്തിൽ അവർക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യമായിരുന്നത്രേ. എന്നാൽ ഒരു കാലത്ത് പിന്നീടൊരു കാലത്ത് ഫിലിസ്തീയർ ഈ വാഗ്ദത്ത പേടകം തട്ടിക്കൊണ്ടുപോയെന്നും അതോടെ കർത്താവിൻ്റെ സാന്നിധ്യം തങ്ങൾക്ക് നഷ്ടപ്പെട്ടതായും ഇസ്രായേൽ കരുതിപ്പോന്നു. സാമുവേലിൻ്റെ ഒന്നാം പുസ്തകമാണ് ഇക്കഥ വിവരിക്കുന്നത്. അതുപോലെ തന്നെ ദൈവത്തിന് തൻ്റെ ജനത്തോടുള്ള വിശ്വസ്തതയുടെയും സ്നേഹബന്ധത്തിൻ്റെയും പ്രതീകമായിരുന്നു വാഗ്ദത്ത പേടകം ആദ്യമെന്ന് പറയപ്പെട്ടിരുന്നു. പിന്നീട് ദൈവത്തിന് അത് ദാവീദിനോടും ഇസ്രായേൽ ജനത്തോടുമുള്ള പ്രതിപത്തിയുടെ പ്രതീകമായും വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. ഈ മനോഭാവത്തിലും കൃതജ്ഞതയുടെ വികാരത്തിലും വിശ്വാസത്തിലും വാഗ്ദത്ത പേടകത്തിൻ്റെ ഉത്സവവും പ്രദക്ഷിണവും അനുവർഷം ഇസ്രായേൽ ജനം മുടങ്ങാതെയും മോടിയായും നടത്തിയിരുന്നെന്ന് പഴയ നിയമഗ്രന്ഥങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. 132 സങ്കീർത്തനത്തിൻ്റെ 8 പദം ഇത് വ്യക്തമാക്കുന്നത് ശ്രദ്ധിക്കാം. കർത്താവേ, എഴുന്നേറ്റ അവിടുത്തെ ശക്തിയുടെ പേടകത്തോടൊപ്പം അങ്ങയുടെ വിശ്രമസ്ഥലത്തേക്കു വരണേ. അവിടുത്തെ ശക്തിയുടെ പേടകത്തോടൊപ്പം അങ്ങേ വിശ്രമസ്ഥലത്തേക്കു വരണേ, വിശ്രമസ്ഥലത്തേക്കു വരണേ. അങ്ങനെ അനുവർഷം ആചരിക്കപ്പെടുന്ന വാഗ്ദത്ത പേടകത്തിൻ്റെ എഴുന്നള്ളിപ്പിലും പ്രദക്ഷിണത്തിലും രാജാവും പ്രജകളുമെല്ലാം ഒരുപോലെ പങ്കെടുക്കുകയും ദൈവത്തോടും അവിടുത്തെ കൽപ്പനകളോടുമുള്ള സ്നേഹവും വിശ്വസ്തതയും ആദരവും പുതുക്കുകയും ചെയ്തു പോന്നെന്ന് ഈ പദത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം.
ആഗതനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്.
ഭൂമിയും അതിലെ നിവാസികളും ഭൂതലം അതിലെ സമസ്ത വസ്തുക്കളും കർത്താവിൻ്റേത്. സമുദ്രങ്ങൾക്കുമേലെ അതിനടിസ്ഥാനമുറപ്പിച്ചതും നദികൾക്കുമേലെ അതിൻ്റെ സ്ഥാനമുറപ്പിച്ചതും കർത്താവല്ലോ.
കർത്താവാഗതനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്, ആഗതനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്.
പിന്നെ നാം പഠനവിഷയമാക്കുന്ന ഗീതം 24 ആദ്യ പദങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ഉൽപ്പത്തിയിലേക്കാണ്, ടു ദ ബുക്ക് ഓഫ് ജനസിസ് ആണ് അവ വിരൽ ചൂണ്ടുന്നത്. പദങ്ങൾ പരിചയപ്പെട്ടുകൊണ്ട് നമുക്ക് ഗീതത്തിൻ്റെ പഠനം തുടരാം. 1-2 പദങ്ങൾ ഇങ്ങനെയാണ്: ലോകവും അതിലെ സകല വസ്തുക്കളും ഭൂമിയും അതിൽ വസിക്കുന്ന സകലരും കർത്താവിൻ്റേത്. സമുദ്രങ്ങൾക്ക് മുകളിൽ അതിൻ്റെ അടിസ്ഥാനമുറപ്പിച്ചതും നദികൾക്കു മുകളിൽ അതിനെ സ്ഥാപിച്ചതും കർത്താവാണ്, കർത്താവാണ്. അങ്ങനെ കർത്താവിൻ്റേതാണ് സൃഷ്ടിയെന്ന് സങ്കീർത്തകൻ ഏറ്റുപറയുകയാണ്. ഭൂമിയും അതിലെ സകല വസ്തുക്കളും നിവാസികളുമെല്ലാം കർത്താവിൻ്റേതെന്ന് സങ്കീർത്തകൻ സ്ഥാപിക്കുന്നില്ലേ? ദാവീദ് രാജാവാണ് ജെബൂസ്യരിൽ നിന്നും കർത്താവിൻ്റെ മലയായ സിയോൺ അല്ലെങ്കിൽ ജെറൂസലം പിടിച്ചെടുത്തത്. ജെബൂസിയർ വിജാതീയ ദൈവങ്ങളിൽ വിശ്വസിച്ചിരുന്ന ജനതയായിരുന്നു. അവർക്ക് അവരുടേതായ ദൈവങ്ങളുണ്ടായിരുന്നു. അവയെ നിഷേധിച്ചുകൊണ്ടും തള്ളിപ്പറഞ്ഞുകൊണ്ടുമാണ് ദാവീദ് രാജാവ് സങ്കീർത്തനം 24 രചിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് എടുത്തു പറയുന്നത് ഭൂമിയും സൃഷ്ടിജാലങ്ങളുമെല്ലാം കർത്താവിൻ്റേതാണ് എന്ന് പദങ്ങളിൽ രാജാവ് സങ്കീർത്തകൻ സ്ഥാപിക്കുന്നു. അതുപോലെ പൂർവ്വകാല ചിന്താഗതിയിൽ സമുദ്രങ്ങൾക്കും പുഴകൾക്കും മുകളിലാണ് ദൈവം ഭൂമി സ്ഥാപിച്ചിരിക്കുന്നതെന്ന് സങ്കീർത്തകൻ ആദ്യ പദങ്ങളിൽ തന്നെ സ്ഥാപിക്കുന്നുണ്ട്. ജെബൂസിയരിൽ നിന്നും പട്ടണം പിടിച്ചെടുത്ത ദാവീദ് രാജാവ് അതിന് ദാവീദിൻ്റെ പട്ടണമെന്ന്, ദ സിറ്റി ഓഫ് ഡേവിഡ് എന്ന് പേരിട്ടു. എന്നാൽ ഈ നഗരം സ്ഥിതി ചെയ്യുന്നതോ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ തന്നെ സങ്കീർത്തകൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. അനാദിയിലെ ഉണ്ടായിരുന്ന രൂപരഹിതവും ശൂന്യവുമായ ഭൂമിക്ക് മുകളിലാണ് കർത്താവ് അപ്രകാരമാണ് സൃഷ്ടി ചെയ്തതെന്ന് സ്ഥലത്തെക്കുറിച്ച് സങ്കീർത്തകൻ അനുസ്മരിക്കുന്നു, സ്ഥാപിക്കുന്നു. എന്നാൽ ഈ രൂപരാഹിത്യത്തിൽ നിന്നാണ് ദൈവം തൻ്റെ അപരിമേയമായ കരുത്തിലും കഴിവിലും ജീവനെയും സകല ജീവജാലങ്ങളെയും അവയുടെ രൂപവും ഭാവവും ക്രമവും മെനഞ്ഞെടുത്തത്. അങ്ങനെയുള്ള ദൈവത്തിൻ്റെ മലയിൽ ആര് പ്രവേശിക്കും? പിന്നെ അവിടെ പ്രവേശിക്കാൻ മനുഷ്യൻ യോഗ്യനാണോ എന്ന ചോദ്യത്തിന് മനുഷ്യൻ്റെ ബലഹീനതയും ദൗർബല്യവും സങ്കീർത്തന പദങ്ങളിൽ മനോഹരമായി വരച്ചു കാട്ടുകയാണ് ഗീതത്തിലെ മൂന്നാമത്തെ പദം. നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവിൻ്റെ മലയിൽ കയറാൻ ആർക്കാണ് അനുവാദമുള്ളത്? അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് കാലുകുത്താൻ ആരെയാണ് അനുവദിച്ചിട്ടുള്ളത്? ആർക്കാണ് അനുവാദമുള്ളത്? ആരെയാണ് അവിടുന്ന് അനുവദിച്ചിട്ടുള്ളത്? വളരെ രസകരമായ അവതരണ രീതിയാണ് നാം ഇവിടെ കാണുന്നത്. സങ്കീർത്തകന്റെ അവതരണ ശൈലിയാണ്. നമുക്ക് ഊഹിക്കാവുന്നതാണ്, മിക്കവാറും ആദ്യത്തെ രണ്ട് പദങ്ങളിലൂടെ ഗായകൻ പട്ടണഭിത്തിക്ക് പുറത്ത് സമ്മേളിച്ചിരിക്കുന്ന ജനാവലിയെയാണ് അഭിസംബോധന ചെയ്യുന്നത്, അവരോടാണ് ചോദിക്കുന്നത്. അവിടെ പുറത്തു നിൽക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി മറ്റൊരു പുരോഹിതനാണ് ഉത്തരം പറയുന്നത് എന്ന് വേണം അനുമാനിക്കാൻ. അത് ഇങ്ങനെയാണ്, സങ്കീർത്തനത്തിൻ്റെ നാലാമത്തെ പദത്തിലേക്ക് നമുക്ക് കടക്കാം, അതൊന്ന് ശ്രദ്ധിക്കാം. കളങ്കമറ്റ കൈകളും നിർമ്മലമായ ഹൃദയവുമുള്ളവർ, വ്യർത്ഥമായി വിധിക്കാത്തവർ, കള്ളസത്യം ചെയ്യാത്തവർ, കർത്താവിൻ്റെ മലയിൽ കയറാൻ അനുവാദമുള്ളവർ, അവരെയാണ് കർത്താവ് അനുവദിക്കുന്നത്, തൻ്റെ മലയിൽ കയറാൻ അനുവദിക്കുന്നത്. അങ്ങനെ ദൈവസന്നിധിയിൽ യോഗ്യനാകാൻ ശ്രദ്ധേയമാകുന്ന കാര്യം കൽപ്പനകൾ അനുസരിച്ചതുകൊണ്ടോ ഉചിതമായ ബലികളർപ്പിച്ചതുകൊണ്ടോ അല്ല. പിന്നെന്താണ്? യോഗ്യതയ്ക്ക് ആധാരം, മാനദണ്ഡം വ്യക്തിയുടെ മേന്മയും വ്യക്തിയുടെ സന്മനസ്സുമാണ്. പദങ്ങൾ പറയുന്ന കളങ്കമറ്റ കൈകൾ വ്യക്തിയുടെ ആന്തരിക വിശുദ്ധിയുടെയും ഹൃദയവിശുദ്ധിയുടെയും അടയാളങ്ങളാണ്. അങ്ങനെ പ്രകടമായ തിന്മകളോ പരസ്യപാപങ്ങളോ ചെയ്യാത്തവനാണ് ദൈവസന്നിധിയിലായിരിക്കാൻ യോഗ്യനായ മനുഷ്യനെന്ന് പദങ്ങൾ സ്ഥാപിക്കുന്നുണ്ട്. ഇത്രയും യോഗ്യതയുണ്ടെങ്കിൽ ഒരുവന് ദേവാലയത്തിൽ പ്രവേശിക്കാനും ദൈവസന്നിധിയിൽ എത്തിപ്പെടാനും സാധിക്കും എന്ന് പദങ്ങൾ ഉറപ്പു നൽകുന്നു.
മഹത്വത്തിൻ്റെ രാജാവ് ആഗതനാകുന്നു, മഹത്വത്തിൻ്റെ രാജാവ്.
കർത്താവിൻ്റെ മലയിൽ ആരു പ്രവേശിക്കും? അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിൽ ആരു നിലനിൽക്കും? കളങ്കമറ്റ ഹൃദയവും നിർമ്മല മനസ്സുമുള്ളവർ, മിഥ്യയുടെ മേൽ മനസ്സു പതിക്കാത്തവനും, കള്ളസത്യം പറയാത്തവനും.
കർത്താവാഗതനാകുന്നു, മഹത്വത്തിൻ്റെ രാജാവ് ആഗതനാകുന്നു, മഹത്വത്തിൻ്റെ രാജാവ്.
വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. ഇത് അവതരിപ്പിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ. പിന്നെ സങ്കീർത്തനം 24 പഠനം. ബാക്കിയുള്ള പദങ്ങളുടെ പരിചയപ്പെടലോടെ നമുക്ക് അടുത്ത ആഴ്ചയിൽ ശ്രവിക്കാം.